ഓസ്ട്രേലിയയിൽ ശമ്പള വർധനവ് നാണയപ്പെരുപ്പ് നിരക്കിനേക്കാൾ കൂടിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് ഈ അടുത്ത് വന്നിരുന്നു. നാണയപ്പെരുപ്പ് നിരക്ക് 4.1% ശമ്പള വർധനവ് 4.2% ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് കോവിഡിന് ശേഷം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളത്തിൽ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായ വർഷമാണ് ഈ കഴിഞ്ഞുപോയത്. ഓസ്ട്രേലിയയിലെ മിനിമം വേതനം ഉയർത്തിയതടക്കം ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. എന്നാൽ നാണയപ്പെരുപ്പത്തേക്കാൾ നിങ്ങളുടെ ശമ്പളം ഉയർന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓസ്ട്രേലിയയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പലരുമായി ഞങ്ങളിത് സംസാരിച്ചു. അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ റിൻഡോ ആന്റണി. നാണയപ്പെരുപ്പ് നിരക്കിനെ എല്ലാ മാസവും പുതിയ കണക്കുകൾ വരുന്നുണ്ട്. എന്നാൽ ശമ്പളം മാത്രം വർഷത്തിൽ ഒരിക്കലാണ് ഉയർത്തുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ശമ്പള വർധനവ് പലപ്പോഴും എല്ലാവർക്കും കിട്ടാറില്ല എന്നാണ് സിഡ്നിയിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്ന മാലതി മാധവൻ പറയുന്നത്.
ഇപ്പൊ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടുവന്നിട്ടുള്ളത്. IT മേഖലയിൽ അഡ്വർടൈസ് ചെയ്ത ഒട്ടുമിക്ക ജോലികൾക്കും ഒരു 20-35% കൂടുതൽ സാലറിയാണ് ഞാൻ കണ്ടത്. പക്ഷെ അതിനുശേഷം അതൊന്ന് നോർമലൈസ് ആയി. പക്ഷെ ഈ സാലറി ഇൻക്രിമെന്റ് വരുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതും പലർക്കും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ലോവർ ബ്രാക്കറ്റിൽ ജോലിക്ക് കയറിയ എന്നെ പോലുള്ള ആൾക്കാർക്ക്. പക്ഷേ ഈ ഇൻഫ്ലേഷൻ റേറ്റിന്റെ ഇൻക്രിമെന്റ് അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെയാണ് കോമോഡിറ്റീസിന്റെ വിലയും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഗ്രോസറീസ്, ക്ലോത്തിങ്, യൂട്ടിലിറ്റീസ്, ഈവൻ ലാൻഡ് പ്രൈസ് വരെ കുത്തനെ കുതിച്ചു വരാം. അപ്പൊ പിന്നെ ജീവിതം മെച്ചപ്പെടുന്ന പ്രതീക്ഷിക്കാൻ പറ്റിയല്ലോ.
നിലവിലെ ജീവിത ചെലവുകൾ നേരിടാൻ ശമ്പളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വർധനവ് മതിയാകില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ശമ്പള വർധനവ് കൊടുത്തിട്ടും അത് പര്യാപ്തമാകാതെ ജോലി മാറിയ പലരും തന്റെ ടീമിൽ തന്നെ ഉണ്ടെന്നാണ് മെൽബണിലുള്ള ജോൺ ഡോസൺ പറയുന്നത്.
എനിക്ക് തോന്നുന്നില്ല, ഈവൻ ദോ ഈ സാലറി ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് മീറ്റ്സ് ദി കോസ്റ്റ് ഓഫ് ലിവിംഗ് കറന്റ് ഇൻഫ്ലേഷൻ വെച്ചിട്ട്. ബിക്കോസ് ഞാൻ തന്നെ എൻ്റെ ടീമിൽ തന്നെ രണ്ടുപേരെ ലൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ നമ്മൾ ഇതിനനുസരിച്ചിട്ട് ഈ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് സാലറി ഇൻക്രിമെന്റ് ചെയ്തേക്കുന്ന ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ച സാലറി ഇൻക്രിമെന്റ് ചെയ്തിട്ടും പീപ്പിൾ ഹാസ് ടു മൂവ് ജോബ് ബിക്കോസ് അവർക്ക് കൂടുതൽ സാലറി വേണം ഈ കറണ്ട് കോസ്റ്റ് ഓഫ് ലിവിംഗ് ചെയ്യാൻ വേണ്ടി. എന്നാലും ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നമുക്ക് അത്രത്തോളം സാലറിയുള്ള ജോബ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. സൊ പീപ്പിൾ ആർ ഡൂയിങ് എക്സ്ട്രാ ജോബ്സ്. ഇപ്പം എൻ്റെ ടീമിലായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇതിലായാലും രണ്ട് ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരാളുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 9-to-5 ജോബ് ചെയ്യുന്നുണ്ട് IT ഇൻഡസ്ട്രിയിൽ. പ്ലസ് പുള്ളി ഈവനിങ് ഊബർ ഓടിക്കാൻ പോകുന്നുണ്ട്. കറണ്ട് 9-to-5 ജോബ് പുള്ളിക്ക് സാലറി അത് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ ഹോം ലോൺ, ദി ഇൻട്രസ്റ്റ് റേറ്റ് അതിൻ്റെ മാസീവായിട്ട് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റിന് തന്നെ മാസീവ് ഇൻക്രീസ് ആണ് കോസ്റ്റ് ചെയ്യുന്നത്. നമ്മിപ്പോൾ ബഡ്ജറ്റ് ചെയ്ത ഒരു ആവറേജ് ഒരു ടേക്ക് ഫോർ എക്സാമ്പിൾ ഒരു $100 ആണ് ആവറേജ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് $250 സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് വേർ പുള്ളി ഊബർ ഓടിക്കുന്നു. പക്ഷേ ഈ ഫീഡ്ബാക്ക് പുള്ളി പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ രണ്ട് കാര്യങ്ങളായിരിക്കും. പുള്ളിക്ക് ടാക്സ് ചെയ്യുന്ന ഒന്നും റിട്ടേൺസ് ഒന്നും കിട്ടില്ല. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് പുള്ളിക്ക് ടാക്സിലോട്ട് തിരിച്ചടക്കേണ്ടി വരും. രണ്ടാമതുള്ള എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ട്, വേറെ ഫ്യൂണറൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഈ ഡയറക്റ്റ് ഡെബിറ്റ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. ബിക്കോസ് കറന്റ് കോസ്റ്റ് ഓഫ് ലിവിങ് അത്രയൊക്കെ കൂടുതൽ ആൻഡ് സാലറി അതിനനുസരിച്ച് കൂടുന്നില്ല.
ശമ്പള വർധനവിന്റെ തോത് ഉയർന്നു എന്ന് പറയുമ്പോഴും എല്ലാ മേഖലകളിലും അത് ഒരുപോലെ ആകണമെന്നില്ല. ജീവിത ചെലവ് കൂടുന്നതിന് അനുപാതമായ ഉയർന്ന ശമ്പളം കൊടുക്കാൻ ചെറിയ കമ്പനികൾക്ക് പലപ്പോഴും കഴിയില്ല എന്നാണ് മെൽബണിലെ ബില്ലാബോങ് സോളാർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ നിതിൻ നീൽ ചൂണ്ടിക്കാട്ടുന്നത്.
ജീവിത ചെലവ് കൂടുന്നു, അപ്പോൾ ശമ്പളം കൂടുതൽ വേണം എന്നുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ. അതെല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് വലിയ കോർപ്പറേറ്റ് കമ്പനീസ് എല്ലാം റെക്കോർഡ് പ്രോഫിറ്റാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ എല്ലാവരും. എല്ലാ കമ്പനി എല്ലാ ആൾക്കാരും കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടല്ലല്ലോ വർക്ക് ചെയ്യണത്. അപ്പം ഈ ശമ്പളം കൂടുതൽ കൊടുക്കാനുള്ള ഇൻകം വരാൻ മാത്രം ഉള്ള എക്കണോമി ഗ്രോത്ത് നമ്മുടെ രാജ്യത്ത് ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പലരും എല്ലാവരുടെയും അവസ്ഥ നമുക്ക് പുറത്തേക്ക് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സ്മോൾ ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണത്. ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആർക്കും ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല, കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതിനുള്ള ഇപ്പോൾ ഈവൻ ഫാമിലീസ് ആണെങ്കിലും ശരി, ഒരു കിട്ടുന്ന കാശ് മാസാവസാനം ആകുമ്പോൾ അതേപോലെ തന്നെ തീരുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് കൂടുതലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
ഇത് പലരുടെയും കുടുംബ സാഹചര്യങ്ങളെപ്പോലും മാറ്റിയെന്നും നിതിൻ പറയുന്നു. പങ്കാളികളിൽ ഒരാൾ മാത്രം ജോലിക്ക് പോയിരുന്ന പല കുടുംബങ്ങളിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി രണ്ടുപേരും ജോലിക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്.
അപ്പോൾ ജീവിത ചെലവ് കൂടി, ശമ്പളം കൂടി. ശമ്പളം കൂടുന്നതിനനുസരിച്ച് ടാക്സും കൂടുന്നുണ്ടല്ലോ. സ്റ്റിൽ ബെറ്റർ ആണ്, ഇപ്പോൾ കുറവ് ശമ്പളത്തിനേക്കാൾ നല്ലത് കൂടുതൽ ശമ്പളം തന്നെയാണ് ടാക്സ് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിലും. പക്ഷേ എങ്കിൽ പോലും പൊതുവേ ഞാൻ കണ്ടുവരുന്നത് ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന മാറ്റാം. അപ്പോൾ നല്ല ഇൻകമുള്ള ഫാമിലീസ് പോലും സ്ട്രഗിൾ ആയ എല്ലാവരും എന്നല്ല പറയുന്നത്, ഒരുപാട് പേര് മുന്നേ കണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഭാര്യമാർ വർക്ക് ചെയ്യാത്ത കുറച്ച് ഫാമിലീസ് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ് ഒക്കെ അറിയാവുന്നതുണ്ട്. അതിൽ പലരും രണ്ടുപേരും ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം രണ്ടറ്റം കൂട്ടി മുട്ടിക്കാന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ആവശ്യം എല്ലാവർക്കും വന്നപ്പോൾ നാച്ചുറലായിട്ട് റിക്വയർമെൻറ്റ് കൂടുമ്പോൾ, അതായത് ആവശ്യം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓടിയെത്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും. അപ്പോൾ ഒരു എനിക്ക് പരിചയമുള്ള ഒരു 99% ആൾക്കാരും ഓട്ടത്തിലാണ് എന്ന് പറയാം.
കുറഞ്ഞ ശമ്പളത്തിൽ ജോലിക്ക് കയറിയ ഒരാൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ചെറിയ ശമ്പള വർധനവ് മതിയാകില്ല എന്നാണ് മാലതി മാധവന്റെ അഭിപ്രായം.
ജോലിയിൽ കയറാനുള്ള തത്രപ്പാടിൽ കുറഞ്ഞ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ സാലറിയിൽ കയറിയ കുറെ പേരുണ്ട്. അവർക്ക് ഇൻക്രിമെന്റ് കിട്ടിയാലും ഈ ഇൻഫ്ലേഷൻ റേറ്റിന് ചെറുത്ത് നിൽക്കാനുള്ള അത്രയ്ക്ക് ഉണ്ടായിരിക്കുന്നില്ല. ഐ ടി മേഖലയിൽ സാധാരണ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് അറൗണ്ട് 2-4% ആണ്. ഈ കോർപ്പറേറ്റ് ലോകത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻക്രിമെന്റ് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് എ ലക്ക്. പക്ഷെ നമുക്ക് ആ ലക്കിന്റെ പ്രോബബിലിറ്റി കൂട്ടാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ സ്മാർട്ട് വർക്കും. അതുകൊണ്ട് ഈ കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു ലാഭത്തിന്റെ കണക്ക് അതിനെക്കുറിച്ച് ഈ മാനേജേഴ്സിനൊരു അറിവുണ്ടാക്കണം. അതായത് നമ്മൾ സ്വയം ഒരു കൊമോഡിറ്റി ആയിട്ട് നമ്മുടെ വില വർദ്ധിപ്പിക്കണം. പിന്നെ വേറൊരു എളുപ്പ വഴി ജോലി മാറുക, മാറുമ്പോൾ ഇൻക്രിമെന്റ് ചോദിക്കുക.
മറ്റൊരു ജോലിയിലേക്ക് മാറുന്നത് പലരും പരീക്ഷിക്കുന്ന ഒരു മാർഗമാണ്. എന്നാൽ ജോലി മാറാതെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഉയർന്ന ശമ്പളത്തിനായി ശ്രമിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ പല കമ്പനികളും ജോലി ചെയ്യുന്നവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി ശമ്പളത്തിന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ കൂടി നൽകാൻ തയ്യാറാകുന്നു എന്നാണ് സിഡ്നിയിൽ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റായ ദീപിക കുന്നഞ്ചേരി പറയുന്നത്.
പലപ്പോഴും ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി വരുമ്പോൾ ആൾക്കാർ ജോബ് സ്വിച്ചും അത് ബെനിഫിറ്റ്സ് എപ്പോഴും നോക്കാറുണ്ട് ആസ് എൻ എംപ്ലോയി. ഇപ്പം നിങ്ങൾ എക്സിസ്റ്റിംഗ് കമ്പനിയിൽ ജോലി എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആനുവൽ അപ്രൈസലിൻ്റെ സമയത്ത് നിങ്ങൾ മാനേജേഴ്സോട്ട് സംസാരിക്കുമ്പോൾ ഓൺ ആൻ ആവറേജ് നിങ്ങൾക്ക് ഇറ്റ് ഇസ് സെഡ് അറൌണ്ട് 3-5%, അതാണ് ഒന്ന് ഒരു ആവറേജ് പേ റൈസ് നിങ്ങൾക്ക് കിട്ടുക ഓൺ യുവർ ബേസ് സാലറി. പക്ഷേ അതേസമയത്ത് നിങ്ങളിപ്പം ഒരു കമ്പനി വൺ കമ്പനി ടു അനാദർ സ്വിച്ച് ചെയ്യുമ്പോൾ അതിന് പെർസെൻറ്റേജ് കൂടി പോയിട്ട് യുനോ ഇൻസ്റ്റെഡ് ഓഫ് 3-5 യു ക്യാൻ ഗെറ്റ് എ 10 or 15 or maybe a 20% ഡിപ്പെൻഡിങ് ഓൺ ഹൗ നീഷ് നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് ഉണ്ട്. പിന്നെ അത് ഈ കാര്യം എംപ്ലോയേഴ്സും പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അവരും ഒരുപാട് EVPs, അതായത് എംപ്ലോയി വാല്യൂ പ്രൊപ്പോസിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ അവർ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്യാനും പുതിയ സ്റ്റാഫിനെ അട്രാക്റ്റ് ചെയ്യാനും യുനോ ടു ഗെറ്റ് ദെം ഓൺ ബോർഡ് അവർ കുറേയൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ടു ഈസ് ദ ഹിറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ്റെ എഫക്ട്സ് ഒന്ന് കുറയ്ക്കാനായിട്ട്. അതിൽ ഇവർ ഒരുപാട് ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും ഇൻക്ലൂഡഡ് ഉണ്ട്. അതിൽ ഇഫ് യു സേ അവർ ചില കമ്പനീസ് സാലറി പാക്കേജിങ് ഓഫർ ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് റെൻറ്റ് ആൻഡ് യുവർ ചൈൽഡ് കെയർ എക്സ്പെൻസസ്. ചില കമ്പനീസ് നിങ്ങളുടെ ദേ പ്രൊവൈഡ് യുവർ കമ്പനി കാർ. ചില യുനോ ചില കമ്പനീസ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാഫിന് വേണ്ടി, സ്റ്റാഫിൻ്റെ ഫാമിലീസിന് വേണ്ടി. ചില കമ്പനീസ് വെൽനെസ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഷോപ്പിംഗ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കാർഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയൊക്കെ കമ്പനീസും ട്രൈ ചെയ്യുന്നുണ്ട് ടു എൻഷുവർ അവർ ദ റീറ്റെയിനിങ് ആൻഡ് അട്രാക്റ്റിംഗ് ദ റൈറ്റ് ടാലൻറ്റ്. ആൻഡ് എംപ്ലോയീസ് എവിടെയാണ് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് ടു ഹെൽപ്പ് ദെം കർബ് ദ ഹിറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, ദേ ആർ മൂവിങ് ടുവേർഡ്സ് ദോസ്.
ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന കണക്കുകളല്ല പലരുടെയും അടുക്കളയിലെ കണക്കുകൾ. ചിലവ് ചുരുക്കി ജീവിച്ചും ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്തുമാണ് പലരും ഉയർന്ന ജീവിത ചെലവിനെ പിടിച്ചു കെട്ടുന്നത്. ശമ്പള വർധനവ് നാണയപ്പെരുപ്പത്തേക്കാൾ കൂടുതലാണോ എന്ന ചോദ്യത്തിന് ഓസ്ട്രേലിയൻ മലയാളികൾ പ്രതികരിച്ചതാണ് നമ്മൾ കേട്ടത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അവ കേൾക്കാനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും വരാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റിൻറ്റോ ആൻ്റണി.